സഹോദരന്മാരെ, വിശുദ്ധ റമളാൻ മാസം വളരെ അടുത്ത് എത്തിയിട്ടുള്ള ഈ സന്ദർഭത്തിൽ സാധാരണയായി നമ്മൾ വായിച്ചു വരുന്ന കിതാബുൽ ഫിത്തൻ വ അശ്റാത്തു സാഅഹ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നിന്നുള്ള കിതാബുൽ ഫിത്തൻ വ അശ്റാത്തു സാഅഹ് ഈ അധ്യായമായിരുന്നു നമ്മൾ വായിച്ചു വന്നിരുന്നത്. അത് തൽക്കാലം ഈ ആഴ്ച നിർത്തിയിരിക്കുക. ഈ ആഴ്ച മാത്രം റമളാനെ സംബന്ധിച്ച് നമുക്കറിയുന്നതും എന്നാൽ ചിലരൊക്കെ മറന്നുപോയിട്ടുള്ളതുമായ കാര്യങ്ങൾ റമളാനിന്റെ മുന്നോടിയായി ഓരോരുത്തരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റമളാൻ എന്ന് പറഞ്ഞാൽ ഷെഹ്റുൽ ഗുഫ്രാൻ, പാപമോചനത്തിന്റെ മാസമാണ്. റമളാനിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, റമളാനിനെ നമ്മൾ റമളാനിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകേണ്ടത്, ഈ കാര്യത്തെ സംബന്ധിച്ചാണ് നാം പറയേണ്ടത്. സാധാരണഗതിയിൽ സലഫുകളായ ആളുകൾ റമളാൻ മാസം വരുന്നതിന് മുമ്പ് തന്നെ റമളാനിനെ സ്വീകരിക്കാനും റമളാൻ മാസത്തിൽ ജീവിച്ച് ആ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകണമെന്ന കാര്യം ദുആയിൽ ഉൾപ്പെടുത്തുന്ന പതിവുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അള്ളാഹുവേ റമളാൻ മാസം ഞങ്ങൾക്ക് നീ എത്തിക്കണമേ, കാരണം അത് ജീവിതത്തിൽ ലഭിക്കുന്ന വളരെ അസുലഭമായിരിക്കുന്ന വിലപ്പെട്ട സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ അത് പാഴായി പോകാതിരിക്കാൻ റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിക്കണമേ എന്നുള്ള ദുആ സലഫുകളിൽപ്പെട്ട ഒന്നിലധികം ആളുകൾ ചെയ്യാറുണ്ടായിരുന്നത്, ആ ദുആ നടത്താറുണ്ടായിരുന്നത് ആസാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ശഅബാൻ മാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശഅബാനിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അതിന്റെ ക്രമം ഇങ്ങനെയാണ്. ആ മാസത്തെ സംബന്ധിച്ച് മറ്റു മാസങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാളും കൂടുതൽ എണ്ണം നോമ്പ് ശഅബാനിൽ അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബികളിൽപ്പെട്ട ചിലർ നബിയോട് ചോദിച്ചു, എന്താണ് ഈ മാസം കൂടുതലായിട്ട് അവിടുന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നതിനുള്ള കാര്യമെന്താണ്? അപ്പോൾ പറഞ്ഞു, ആ മാസം യഗ്ഫുരു അൻഹുന്നാസ്, അത് ജനങ്ങൾ ആ മാസത്തെക്കുറിച്ച് അശ്രദ്ധരാകും. കാരണം അത് റജബിനും റമളാനിനും ഇടയിലുള്ള മാസമാണ്. ആ മാസം മൊത്തത്തിൽ ആളുകൾ അശ്രദ്ധരാകും. അങ്ങനെ അശ്രദ്ധരാകുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരും നോമ്പെടുക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മളും നോമ്പെടുക്കും. അതിന് നമ്മുടെയും ശ്രദ്ധയുണ്ടായിരിക്കും. എന്നാൽ ഈ മാസം മൊത്തത്തിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്നൊരു മാസമാണ്. ആളുകളെല്ലാം അതിനെക്കുറിച്ച് അശ്രദ്ധമാകുന്ന സന്ദർഭത്തിൽ അപ്പോഴും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നത് അത് കൂടുതൽ ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസങ്ങളിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദിവസം ശഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്നത്. ഷഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ നോൽക്കണം? ഒരു ഹദീസിൽ കാണാം, ഷഅബാൻ പകുതിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ നോമ്പനുഷ്ഠിക്കരുത്. ആദ്യത്തെ പാതി കഴിഞ്ഞു, ഷഅബാൻ 15 കഴിഞ്ഞ് പിന്നെയുള്ള ദിവസങ്ങളിൽ 15 മുതൽ പിന്നീട് അങ്ങോട്ട് 30 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഒഴിവുണ്ട്. എന്താണ്? ഒരു മനുഷ്യൻ, അയാൾ സാധാരണ നോറ്റുവരുന്ന നോമ്പാണെങ്കിൽ ആ നോമ്പ് അയാൾക്ക് എടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പനുഷ്ഠിച്ചു പോരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഷഅബാനിന്റെ 15 കഴിഞ്ഞാലും അയാൾക്ക് അയാൾ ചെയ്തു പോന്നിരുന്ന നോമ്പുകൾ അനുഷ്ഠിക്കാവുന്നതാണ്, അഥവാ തിങ്കളും വ്യാഴവും നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ഒരാൾ സൗമു ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം അനുഷ്ഠിക്കാറുണ്ടായിരുന്ന സുന്നത്ത് നോമ്പ്, അതിന്റെ ക്രമം: ഒരു ദിവസം നോമ്പെടുക്കുന്നു, അടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കുന്നു, പിറ്റത്തെ ദിവസം നോമ്പെടുക്കുന്നു, പിറ്റത്തെ ദിവസം നോമ്പ് ഉപേക്ഷിക്കുന്നു, ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോമ്പെടുക്കുന്നത്. അതാണ് മാക്സിമം സുന്നത്ത് നോമ്പിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചു കൊടുത്തിട്ടുള്ള രീതി. അങ്ങനെ നോമ്പനുഷ്ഠിച്ചു പോരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഷഅബാനിന്റെ 15-ന്റെ ശേഷം അയാൾ മുൻകാലങ്ങളിൽ ചെയ്തു വന്നതുപോലെ ഈ മാസവും അയാൾക്ക് ചെയ്യാവുന്നതാണ്. ഇതും അയാൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒന്നുമില്ല, അല്ലെങ്കിൽ അയാൾ എല്ലാ മാസവും 13, 14, 15 ദിവസം അയ്യാമുൽ ഫീദ് മാത്രം നോൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ മാസവും അയാൾക്ക് 13, 14, 15 എന്ന നോമ്പ് നോൽക്കാം. 15-ന്റെ മുമ്പ് അയാൾ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ വേറെയും നോമ്പ് നോൽക്കാം. ഷഅബാൻ മാസം 15 എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ അയാൾ നോമ്പനുഷ്ഠിക്കുന്നത് മുൻകാലങ്ങളിൽ അയാൾ ചെയ്തു പോരാറുണ്ടായിരുന്ന സുന്നത്ത് നോമ്പുകൾ ഏതാണോ അതാണ് അദ്ദേഹം നോൽക്കേണ്ടത്. അതല്ലാതെ ഷഅബാനിന്റെ രണ്ടാമത്തെ പാതിയിൽ മാത്രമായി കൂടുതൽ നോമ്പെടുക്കരുത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു. ഷഅബാനിൽ ധാരാളം നബി നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ എടുക്കാറുണ്ടായിരുന്ന നോമ്പുകളും ആ നോമ്പുകൾക്ക് പുറമെ വേറെ കുറച്ച് നോമ്പ് നബി എടുത്തിരുന്നു എന്ന് തന്നെയാണ്. ആ വേറെ കുറച്ച് നോമ്പും എടുത്തിരുന്നു എന്നത് എപ്പോഴാണ്? അത് ഷഅബാനിന്റെ ആദ്യത്തെ 15-ലാണ്. അല്ലാതെ ഷഅബാനിന്റെ അവസാനത്തെ 15 അഥവാ ആദ്യത്തെ 15 കഴിഞ്ഞ് രണ്ടാമത്തെ 15 പ്രത്യേകമായി നോമ്പെടുക്കുന്നത് നബി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ 15 ആദ്യത്തെ 15 രണ്ടാമത്തെ 15 പതിവായി മറ്റു മാസങ്ങളിൽ എടുക്കാറുള്ള സുന്നത്ത് നോമ്പുകൾ എന്തൊക്കെയാണോ ആ നോമ്പുകൾ തന്നെയാണ് എടുക്കാറുള്ളത്. ഇത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഒരാൾ ചിലപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, റമളാനിന്റെ തൊട്ടു മുമ്പുള്ള രണ്ട് ദിവസങ്ങൾ അഥവാ ഷഅബാൻ 29, 30 എന്ന ദിവസം അയാൾ നോമ്പെടുക്കുകയാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ലാ യതഖദ്ദമന്ന അഹദുക്കും ബിസൗമി യൗമിൻ ഔ യൗമൈൻ. റമളാനിന്റെ തൊട്ടു മുമ്പ് ഒന്നോ രണ്ടോ ദിവസം ചിലർ നോമ്പെടുക്കും, എന്നിട്ട് സുന്നത്ത് നോമ്പ് എന്ന് പറയും. അവരുദ്ദേശിക്കുന്നത് അഥവാ ഈ രണ്ട് ദിവസം റമളാനിനോട് ചേർന്ന് കിടക്കുന്ന ദിവസമാണ്, അഥവാ ഇത് റമളാനിൽ പെട്ടുവെങ്കിൽ എനിക്ക് റമളാൻ മുഴുവനും കിട്ടിയല്ലോ എന്നർത്ഥത്തിലാണത്. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ റമളാനിന്റെ തൊട്ടു മുമ്പുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഒരാൾ നോമ്പെടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ ഒരാൾ സാധാരണ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നത് തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വിന് വ്യാഴം ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പെടുത്തു വരുന്നത് റമദാനിന്റെ തൊട്ടു മുമ്പുള്ള ദിവസത്തിലാണ് ആ ദിവസം വന്നത് എങ്കിൽ, ഇപ്പൊ തിങ്കളാഴ്ച അത് ഷഅബാൻ 29 ആയി, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഷഅബാൻ 30 ആയി, അല്ലെങ്കിൽ വ്യാഴാഴ്ച ഷാൽബാൻ 29 അല്ലെങ്കിൽ വ്യാഴാഴ്ച ഷാൽബാൻ 30 അയാൾ എല്ലാ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കത് എടുക്കാവുന്നതാണ്. അപ്പൊ പതിവായി ചെയ്തു വരുന്ന സുന്നത്ത് നോമ്പുകൾ ആ ദിവസങ്ങളിലാണ് വരുന്നത് എങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. ആ പതിവായി എടുക്കുന്ന സുന്നത്തല്ലാതെ മറ്റൊരു സുന്നത്തായിട്ട്, അഥവാ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള 2 ദിവസമല്ലേ സുന്നത്ത് നോമ്പെടുക്കുക, അഥവാ റമദാനിൽ പെടുകയാണെങ്കിൽ കൂടുതൽ നന്നായില്ലേ എന്ന് കരുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി വിലക്കിയിട്ടുണ്ട്. പിന്നെ യൗമുശക്ക്, സംശയത്തിന്റെ ദിവസം. ഏതാണ് സംശയത്തിന്റെ ദിവസം? ഷഅബാൻ 29 വരെ ഉറപ്പുള്ള ദിവസങ്ങളാണ്, അത് സംശയത്തിന്റെ ദിവസങ്ങളല്ല, ഷഅബാൻ തന്നെയാണ്. ഷഅബാൻ 29 അന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കിയപ്പോൾ മാസപ്പിറവി കണ്ടില്ല. മാസപ്പിറവി കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കാർമേഘം കൊണ്ടാവാം, അതല്ല എങ്കിൽ പൊടിപടലങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ മലകളോ അല്ലെങ്കിൽ മരങ്ങളോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും തടസ്സങ്ങൾ കൊണ്ടാകാം. ഇങ്ങനെ മാസപ്പിറവി കാണാതെ പോയാൽ ഷഅബാൻ 30 പൂർത്തിയാക്കണം. ആ ദിവസം ഏതിൽപ്പെടുമെന്ന കാര്യം നമുക്ക് ഉറപ്പില്ല, അതാണ് സംശയാസ്പദമായ ദിവസം. ശരിക്ക് മാസപ്പിറവി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, മാസപ്പിറവി അവിടെ കണ്ടിരുന്നുവെങ്കിൽ ഉണ്ടായതുകൊണ്ട് മാത്രം റമദാൻ ഒന്നാകാൻ പോകുന്നില്ല. മാസപ്പിറവി കണ്ടിരുന്നുവെങ്കിൽ അത് റമദാനിൽ ഉൾപ്പെടുമായിരുന്നു, കാണാതെ പോയതുകൊണ്ട് അത് ഷഅബാൻ 30 പെടുന്നതാണ്. ഇതാണ് യൗമുശക്ക്. ആരെങ്കിലും യൗമുശക്ക് ഈ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ഫഖദ് അസ്വാ അബൽ ഖാസിം, അബുൽ ഖാസിമിനെ അയാൾ ധിക്കരിച്ചിരിക്കുന്നു. അബുൽ ഖാസിം എന്ന് പറയുന്നത് കുഞ്ഞത്തു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കുഞ്ഞത്താണ്. ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങളെ അയാൾ മറികടന്നിരിക്കുന്നു, എന്നെ അയാൾ ധിക്കരിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്.